الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد، فأيها الإخوة، والفجر وليال عشر، سورة شيخ هل أتاك حديث الغاشية إن سورة نمر إن تفسير فرنم ترغان الدشك النذي. الله سبحانه وتعالى إخلاص ورد بديكان عمل أكوان مكتوفيق شيء مراغت في سورة مكية سورة سورة مكية നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ ഒന്നാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ പല സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതാറുണ്ടായിരുന്ന രണ്ട് സൂറത്തുകളാണ് സബ്ബഹിസ്മ റബ്ബികല അല, അതും ഈ സൂറത്തും. ഹല അതാക ഹദീസുൽ ഗാശിയ, ഒരുപാട് നമ്മൾ കേട്ട് പരിചയമുള്ളത് കൊണ്ട് ഹിഫ്ളുണ്ടാകും അധികം ആളുകൾക്കും. കേട്ടുകൊണ്ടിരിക്കൽ ഹിഫ്ളാക്കാനുള്ള വളരെ നല്ലൊരു മാർഗമാണ്. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സൂറത്ത് നമുക്കിഷ്ടമുള്ള വളരെ നല്ല ഏതെങ്കിലും ഖാരിഇന്റെ ഖിറാഅത്തുകൾ ആവർത്തിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക, അത് ഹിഫ്ളാക്കാൻ കൂടുതൽ സഹായിക്കും. മറക്കുകയില്ല, പഠിച്ചത് വേഗം മറന്നുപോകും, ഒരുപാട് തവണ കേട്ടത് അങ്ങനെ മറക്കുകയില്ല. നോക്കൂ, ഈ സൂറത്ത് 26 ആയത്തുകളാണ് ഇതിലുള്ളത്. ഇതിലാദ്യത്തെ കുറച്ച് ആയത്തുകൾ ഒന്ന് ഓതിയതിനു ശേഷം തഫ്സീർ പറയാം ഇൻഷാ അള്ളാഹ്. بسم الله الرحمن الرحيم.
بسم الله الرحمن الرحيم.
هل أتاك حديث الغاشية؟
هل أتاك حديث الغاشية؟
وجوه يومئذ خاشعة.
وجوه يومئذ خاشعة.
عاملة ناصبة.
عاملة ناصبة.
تصلى نارا حامية.
تصلى نارا حامية.
تسقى من عين آنية.
تسقى من عين آنية.
ليس لهم طعام إلا من ضريع.
ليس لهم
لا يسمن ولا يغني من جوع.
لا يسمن ولا يغني من جوع.
وجوه يومئذ ناعمة.
وجوه يومئذ ناعمة.
لسعيها راضية.
لسعيها راضية.
في جنة عالية.
في جنة عالية.
لا تسمع فيها لاغية.
لا تسمع فيها لاغية.
فيها عين جارية.
فيها عين جارية.
فيها سرر مرفوعة.
فيها سرر مرفوعة.
وأكواب موضوعة.
وأكواب موضوعة.
ونمارق مصفوفة.
ونمارق مصفوفة.
وزرابي مبثوثة.
وزرابي مبثوثة.
هل أتاك حديث الغاشية؟ ذرنا مرودية آياتك للأدقوم തായിലാണ് അവസാനിക്കുന്നത്. ഏത് തായാണ്? താ ഉൽ മർബൂത്ത, മർബൂത്തായ ത, മർബൂത്ത എന്ന് പറഞ്ഞാൽ ഈ ഹ ത, ഹ പോലെ എഴുതുന്ന ത, അല്ലാത്ത തന് ത ഉൽ മബ്സൂത്ത എന്ന് പറയും. മബ്സൂത്ത എന്നാൽ പരത്തിയ ത, ഇത് ചുരുക്കിയ ത ആണ്. മർബൂത്ത കെട്ടിയിട്ടുണ്ട് ഇത്, എന്നിട്ടിത് പരത്തിയതാണ്. അല്ലാത്ത ഹദീസ് ഉൽ ഗാശിയ, ഹ ആണ് കേൾക്കേണ്ടത് അവസാനം. അവസാനം ഹ കേൾക്കണം, അവിടെ നിർത്തുകയാണെങ്കിൽ, കൂട്ടി ഒതുങ്ങുകയാണെങ്കിൽ ഹൽ അതാക ഹദീസുൽ ഗാശിയതി വുജൂഹുൻ, അങ്ങനെ ഹൽ അതാക ഹദീസ്. ഹദീസ് നോക്ക്, ഹ ദാൽ യ ഫ, ഹദീസ് എന്നാണ് പറയേണ്ടത്. മലയാളത്തിൽ എഴുതി എഴുതി അത് വായിച്ചു വായിച്ച് സ്വാധീനിക്കപ്പെട്ട് ഹദീസ് എന്നാണ് പല ആളുകളും പറയാറുള്ളത്. ഹദീസ് എന്നാണ്, ഹദീസ് അൽ ഗാശിയ, ഹദീസുൽ ഗാശിയ. വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ, ഖാശിഅ ഐനാണ് ഖാശിഅ, ആമിലതുൻ നാസിബ, ആമിലതുൻ നാസിബ. ഐന ശ്രദ്ധിക്കുക, ഐന നന്നായി ഉച്ചരിക്കുക. തസ്ല നാറൻ ഹാമിയ, ഹാമിയ അതേപോലെ ഹദീസിലുള്ളത് പോലെ ഹ ആണ്, ഹ അല്ല. ഹൽ അതാക എന്നതില് ഹൽ അത് ഹ ആണ്, ഹദീസിലതോ ഹ. അതുപോലെ തസ്ല നാറൻ ഹാമിയ, തുസ്ക, തുസ്ക ഖാഫ്, കാഫ് അല്ല ഖാഫ്, തുസ്ക മിൻ ഐനിൻ ആനിയ. ഐനിന്റെ ഐനിൻ എന്ന് പറയുന്ന വാക്കിൽ ഐൻ എന്ന ഹർഫാണ് വന്നിട്ടുള്ളത്. ആനിയയിലോ അത് ഹംസയാണ്. ഐനിൻ ആനിയ, ഐനിൻ ആനിയ. ലൈസ ലഹും താമുൻ ത ഐൻ, അതൊക്കെ നമ്മൾ മലയാളത്തിൽ ഇല്ലാത്ത ഹർഫുകളായതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചുച്ചിരിക്കുക. താമുൻ ഇല്ലാമിൻ ബരിയ, ഇല്ലാമിൻ ബരിയ, ബരിയ ബാദ് റാ യാ ഐൻ, ബരിയ. ലാ യുസ്മിൻ വല യുഗ്നി, അവിടെ നോക്ക് ഗൈൻ, യുഗ്നി മിൻ ജൂഅ. ഈ രണ്ടാഴ്ചകൾ ഐനിലാണ് അവസാനിക്കുന്നത്. ബരിയ ജൂഅ. വുജൂഹു യൗമ ഇദിൻ നഈമ, വുജൂഹു യൗമ ഇദിൻ നഈമ. لسعيها راضية, لسعيها سعي, لسعيها راضية. في جنة عالية لا تسمع فيها لاغية, اور غين لاغية. പലരും ഓതുമ്പോ ഐനും ഗൈനും ഒരു വ്യത്യാസം ഇല്ലാതെ പല ആളുകൾ ഓതുന്ന കേൾക്കാറുണ്ട്. അങ്ങനല്ല, ഐന് വേറെയാണ്, ഗൈന് വേറെ. ആലിയ അവിടെ ഐൻ, ലാഗിയ അവിടെ ഗൈൻ. ഫീഹ ഐനുൻ ജാരിയ, ഫീഹ സുറുറുൻ മർഫൂഅ, വഅക്വാബുൻ മൗദൂഅ, വനമാരിഖു മസ്ഫൂഫ, വനമാരിഖ് ഖാഫ മസ്ഫൂഫ, വസറാബിയു മബ്സൂസ. അവിടെ സാണ് രണ്ടും മബ്സൂസ. ഇങ്ങനെ മഖാരിജുൽ ഹുറൂഫ്, ഹർഫുകൾ എവിടെ നിന്നാണോ വരേണ്ടത് അവിടെ നിന്ന് തന്നെ വരണം. അക്കാര്യം നന്നായി ശ്രദ്ധിക്കണം. ഇനി ഈ സൂറത്ത് മക്കിയായ സൂറത്തുകളുടെ ഒക്കെ പ്രത്യേകത എന്താണ്? മക്കിയായ സൂറത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുക, ഒന്ന് അതിന്റെ രൂപത്തിൽ തന്നെ, ശൈലിയിൽ തന്നെ നമുക്ക് കാണാം. ചെറിയ ചെറിയ ആയത്തുകളായിരിക്കും, ദീർഘമായ ആയത്തുകളല്ല, അധികവും ചെറിയ ചെറിയ ആയത്തുകളായിരിക്കും. അതുപോലെ വിഷയങ്ങൾ, പരലോകം, തൗഹീദ്, സ്വർഗം, നരകം ഇതായിരിക്കും. ശൈലി എങ്ങനെയാണ്? വളരെ ശക്തമായ ശൈലിയായിരിക്കും. താക്കീദിന്റെ, ഭീഷണിയുടെ സ്വരത്തിലാണ് മക്കയിലെ ആയത്തുകൾ അധികവും. എന്നാൽ മദനിയായ ആയത്തുകൾ അധികം നോക്കി, ഒന്ന് ദീർഘമായ ആയത്തുകൾ, അതുപോലെ വിഷയങ്ങൾ അധികവും മുആമലത്താണ്, ഇടപാടുകൾ, കച്ചവടം, കടം, പലിശ, വിവാഹം, തലാഖ്, ഇങ്ങനെ പല പല വിഷയങ്ങൾ. അതുപോലെ തന്നെ ശൈലി മൃദുവായ ശൈലിയാണ്, കാരണം മുഅ്മിനുകളോടാണ്. അതുപോലെ വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നവരെ അവർ തൗഹീദും ആഖിറത്തും വിശ്വസിച്ച ആളുകളാണ്. അതുപോലെ ദീർഘമായ ആയത്തുകൾ, ഇങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. നോക്ക്, ഈ സൂറത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് വിഷയം ഏതാണ്? പരലോകത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. ആദ്യ അല്ലാഹു ചോദിക്കുന്നു, ഹൽ അതാക ഹദീസുൽ ഗാശിയ. ഹൽ എന്നത് ചോദിക്കാനുള്ള ഒരു ഒരു അദാത്താണ്, ചോദിക്കാൻ ഉപയോഗിക്കുന്ന അദാത്തുൽ ഇസ്തിഫാം, ചോദിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ, ഭാഷയിൽ ഉപകരണങ്ങളിൽ ഒന്നാണ് ഹൽ. ഉണ്ടോ, ആണോ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഹൽ ഫഅല, ചെയ്തോ. ഹൽ ഖറഅ, വായിച്ചോ. ഹൽ കതബ, അവൻ എഴുതിയോ. ഹൽ അതാ, ഹൽ അതാ എന്ന് പറഞ്ഞാൽ, അത എന്നാൽ അതിന്റെ അർത്ഥം വന്നു എന്നാണ്, എത്തി. അത എത്തി. ഹൽ അതാ വന്നിട്ടുണ്ടോ? ഹൽ അതാക, നിനക്ക് വന്നിട്ടുണ്ടോ? നിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ? ഹദീസുൽ ഗാശിയ, അൽഗാശിയയുടെ വിവരം, അൽഗാശിയയെ കുറിച്ചുള്ള ഹദീസ് വന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ അതി മഹത്തായ ആളുകളുടെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന ശൈലിയാണ് ഇതുപോലുള്ള ശൈലികൾ, അല്ലാത്താക്ക എന്നൊക്കെയുള്ള ശൈലി. അതുപോലെ നിനക്കറിയുമോ, ഒമാദറാക്ക എന്നുള്ള ശൈലി, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അതിശക്തമായ ശൈലിയാണ്. അള്ളാഹുവിന്റെ കിതാബിന് മാത്രമുള്ള ആളുകളുടെ കൽബിലേക്ക് കയറുന്ന ശൈലി. ജുബൈർ ബിൻ മുത്തഈം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതുപോലെ, ഞാൻ മദീനയിലെ പള്ളിയിൽ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നമസ്കരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു തൂർ, വത്തൂർ, വകിതാബിൻ മസ്തൂർ അത് പാരായണം ചെയ്യുകയായിരുന്നു. അതിലെ ചില ആയത്തുകൾ ഞാൻ കേട്ടു. അം ഖുലിഖു മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖു സമാവാതി വൽ അർദ് ബല ലാ യുഖിനൂൻ. അവരെ ഒന്നുമില്ലായ്മയിൽ നിന്ന് അവർ പടക്കപ്പെട്ടതാണോ? അതല്ല, അവർ തന്നെയാണ് അവരെ പഠിച്ചത് എന്നൊക്കെയുള്ള ആയത്തുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്റെ കൽബ് പാറിപ്പോവും, എന്റെ കൽബ് പാറിപ്പോകുന്നതായി എനിക്ക് തോന്നി. അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, വലഖദ് ജാഅഹും മിനൽ അംബായി മാ ഫീഹി മുസ്തജർ, അവർക്ക് ചില വർത്തമാനങ്ങൾ വന്നു കിട്ടിയിട്ടുണ്ട്. ആ വർത്തമാനങ്ങളുടെ ഗാംഭീര്യം എന്താണ്? അത് കേൾക്കുന്ന ആളുകൾ വിട്ടു, ഈ ദുനിയാവ് തന്നെ വിട്ടു ഓടിപ്പോകാൻ തോന്നിപ്പോകുമാറ് ശക്തമായ ശൈലിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കിതാബിലുള്ളത്. കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറു ഉലുൽ അൽബാബ്. നിനക്ക് ഈ മുബാറക്കായ കിതാബ് നാം ഇറക്കിയിരിക്കുന്നു, എന്തിനാണ്? അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, ആലോചിക്കാൻ, ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ. ഹൽ അതാക, നിനക്ക് വന്നു കിട്ടിയോ? ഹദീസ്, വിവരം, വർത്തമാനം, എന്തിനെ കുറിച്ചുള്ള വിവരമാണ്? അൽ ഗാശിയ. ഗാശിയ എന്ന് പറഞ്ഞാൽ മൂടി എന്നാണ് അതിന്റെ അർത്ഥം. ഖുർആനിൽ സൂറത്തു വന്നജ്മി ഇദാ ഹവ, ആ സൂറത്തിൽ സിദ്റത്തുൽ മുൻതഹ എന്ന മുകളിലുള്ള ഒരു മരം, അതിനെ ഒരു പ്രത്യേകമായ ചില കാര്യങ്ങൾ മൂടുകയുണ്ടായി. മൂടിയതിനു ശേഷം അതിന് പിന്നെ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഭംഗിയുണ്ടായി. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവിന്റെ മുകളിലേക്ക് മിഅ്റാജിൽ കൊണ്ടുപോയ സമയത്തുള്ള കാര്യങ്ങളാണ്. അവിടെ സിദ്റത്തുൽ മുൻതഹ മൂടിയതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇത് സിദ്റത മാ യഖ്ഷ, യഖ്ഷിയ എന്ന് പറഞ്ഞാൽ മൂടി എന്നാണ് അതിന്റെ അർത്ഥം. യഖ്ഷ, ഗാശിയ എന്ന് പറഞ്ഞാൽ മൂടുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മൂടി നിൽക്കുന്ന ദിവസം, ഒരാൾക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധിക്കുകയില്ല, അങ്ങനെയുള്ള ദിവസം. അതിന്റെ വിവരം നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ? ഇമാം സാദി അബ്ദുറഹ്മാൻ ഇബ്നു നാസർ സാദി റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, يذكر تعالى احوال يوم القيامه وما فيها من الاحوال الطامه. الله قيامه നാളിനെ കുറിച്ച് പറയുന്നു, ആ നാളിലുള്ള ഭീതിദമായ ആരെയും പേടിപ്പെടുത്തുന്ന ഒരാൾക്കും നിർഭയനായി നിൽക്കാൻ സാധിക്കാത്ത ഭയങ്കരമായ അവസ്ഥകളെ കുറിച്ച് പറയുക. ആ ഖിയാമത്തുനാൾ അതിന്റെ കടുത്ത കാര്യങ്ങൾ കൊണ്ട്, ഖിയാമത്തുനാളിൽ സംഭവിക്കുന്ന കഠിനമായ കാര്യങ്ങൾ കൊണ്ട് പടപ്പുകളെ മുഴുവൻ അത് മൂടിക്കളയും. ഫയുജാസൂന ബിഅമാലിഹിം വയതമയ്യസൂന ഇലാ ഫരീഖൈൻ, അവിടെ അവരുടെ അമലുകൾക്കനുസരിച്ച് അവിടെ പ്രതിഫലം ലഭിക്കും. വയതമയ്യസൂന ഇലാ ഫരീഖൈൻ, ജനങ്ങളെല്ലാവരും രണ്ട് വിഭാഗമായി അവിടെ മാറും. ഫരീഖുൻ ഫി ഫരീഖൻ ഫിൽ ജന്ന വഫരീഖൻ ഫി സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലേക്കുള്ള ആളുകളാണ്, മറ്റൊരു വിഭാഗം നരകത്തിലേക്കുള്ള ആളുകളാണ്. ഒരുപാട് ആളുകളുണ്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ. പക്ഷെ എന്നിട്ടുകൂടി കൂട്ടത്തിൽ ഒരാൾക്ക് കയറിയിട്ട് അങ്ങ് രക്ഷപ്പെടാൻ പറ്റുമോ? മോശമായിരുന്ന ഒരാൾ, അയാൾക്ക് നന്മ ചെയ്യുന്ന കുറെ ആളുകളുണ്ട്, അവരൊക്കെ സ്വർഗത്തിലേക്ക് പോകുമ്പോ ആരും കാണാതെ മെല്ലെ ആ കൂട്ടത്തിൽ അങ്ങ് കയറാൻ, ദുനിയാവിലെ കുറച്ചാളുകൾ അധികം ഉണ്ടെങ്കിൽ പിന്നെ എന്തു സംഭവിക്കും? കുറച്ചാളുകൾ അധികം ഉണ്ടെങ്കിൽ പിന്നെ ആൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. ഇപ്പുറത്തെ ഇതിലെ പോകേണ്ട ആൾ അതിലെ പോകും, അതിലെ പോകേണ്ട ആൾ ഇതിലെ പോകും, നിശ്ചയിച്ച വഴികളൊക്കെ ആളുകൾ മാറ്റിക്കളയും, അങ്ങനെ പലതും സംഭവിക്കും. കുറ്റവാളികൾ രക്ഷപ്പെടും, ഒന്നും ചെയ്യാത്ത ആളുകൾ ശിക്ഷിക്കപ്പെടും ആൾക്കൂട്ടത്തിൽ കുഴപ്പത്തിലൊക്കെ. അങ്ങനെയാണ് ദുനിയാവിലെ കഥ. പരലോകത്തിന്റെ സ്ഥിതി ആലോചിച്ചു നോക്ക്, എല്ലാ ആളുകളുമുണ്ട്, പക്ഷെ ഒരാൾ പോലും ഒരു ഒരു തന്ത്രത്തിൽ, ഒരു കൗശലത്തിൽ അവന്റെ ഒരു ഒരു നമ്പറോട് നടക്കുകയില്ല, ഒന്നും നടക്കുകയില്ല. മറിച്ച് കുറ്റവാളികളെ നിങ്ങൾ ഇന്ന് മാറി നിൽക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയും. കാരണം ലിമനിൽ മുൽക്കുലിയവും, ഇന്നത്തെ മുൽക്കാർക്കാണ്, ഇന്നത്തെ ഉടമസ്ഥാവകാശന്മാർക്കാണ്, ആരാണ് ഇന്ന് വിധി നടപ്പാക്കുന്നത്? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, വാഹിദായ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു തആല, അവനാണ് അന്ന് വിധി നടപ്പാക്കുക. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ എന്ന് അള്ളാഹുവിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു. എന്താണ് കാരണം? അവൻ മാലിക്കു ദുനിയാവൽ ആഖിറ, ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും മാലിക്കാണവൻ. പക്ഷെ യൗമുദ്ദീനിന്റെ ഉടമസ്ഥൻ എന്ന് പ്രത്യേകം പറഞ്ഞു. അന്ന് വേറെ ഒരാൾക്കും യാതൊരു ഉടമാവകാശവുമില്ല. അള്ളാഹു ചോദിക്കും, അനൽ മലിക്, ഞാനാകുന്നു രാജാവ്. ഐന മുലൂഖുൽ ആർദ്, ഭൂമിയിലെ രാജാക്കന്മാരൊക്കെ എവിടെ പോയി? ഐനൽ ജബ്ബാറൂന വൽ മുതകബ്ബിറൂൻ, ഭൂമിയിലെ അഹങ്കാരികളും സ്വേച്ഛാധിപതികളൊക്കെ എവിടെ പോയി എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കും. ഒരാളും സംസാരിക്കുകയില്ല, ഒരാൾക്കും അന്ന് മിണ്ടാൻ സാധിക്കുകയില്ല. ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സവാബ, അള്ളാഹു അനുവാദം നൽകിയവർക്കല്ലാതെ അന്ന് ഒന്നും പറയാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഭീതിതമായി ഈ നാളിൽ അതാ അള്ളാഹു വേർതിരിക്കുന്നു. അപ്പൊ ജനങ്ങളുടെ ഒന്നാകെ മൂടിയ ദിവസമാണ്, ഒരാൾക്കും അതിൽ നിന്ന് ഒഴിവായി പോകാൻ സാധ്യമല്ല. നോക്കൂ, അടുത്ത ആയത്ത് നമ്മൾ ഇന്ന് സഅദിയിൽ നിന്ന് മാത്രമാണ് വായിക്കുന്നത്. വുജൂഹു യൗമഇദിൻ ഖാശിഅ, വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ, വുജൂഹുൻ വജ്ഹ് എന്ന വാക്കിന്റെ ബഹുവചനമാണ് വുജൂഹ്. വജ്ഹ് എന്നാൽ മുഖം, വുജൂഹ് മുഖങ്ങൾ, ചില മുഖങ്ങൾ. യൗമഇദിൻ അന്നേ ദിവസം, ഖാശിഅ ഖുശൂഉള്ളതായിരിക്കും, അഥവാ വളരെ ഭയത്തോടെയുള്ളതായിരിക്കും, താഴ്മയോടെയായിരിക്കും, മുഖത്ത് ഒരു ഞെളിഞ്ഞ ഭാവമായിരിക്കുകയില്ല, ഒരു കിബറിന്റെ ഭാവമായിരിക്കുകയില്ല. മറിച്ച് മുഖങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന്, ഖുശൂഉടെയായിരിക്കും. വുജൂഹുൻ എന്നാൽ ചില മുഖങ്ങൾ, ചില മുഖങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വേറൊരു വുജൂഹ് എങ്ങനെയാണ്? വുജൂഹു യൗമഇദിൻ നഈമ, സന്തോഷത്തിന്റെ മുഖങ്ങൾ ഉണ്ടവിടെ. ഇത് ചില ആളുകളെ കുറിച്ചാണ്. അവരുടെ മുഖം എങ്ങനെയാണ്? ഖാശിഅ, അത് ഭയത്തിന്റെ മുഖമാണ്, നിന്നതയുടെ മുഖമാണ്, ദുഃഖത്തിന്റെ സങ്കടത്തിന്റെ മുഖങ്ങളാണ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ആളുകൾ അന്ന് പേടിച്ചിട്ടാണ്, അവിടുത്തെ ആളുകൾ ചില ആളുകൾ അന്ന് പേടിച്ചിട്ടാണ്, ചില ആളുകൾ അന്ന് നിന്നരാണെന്ന് പറയാതെ എന്തിനു പറഞ്ഞു? മുഖങ്ങളെ പറഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ പ്രയോഗമാണ്. യൗമ തബിയദ്ദു വുജൂഹ് തസ്വദ്ദു വുജൂഹ്, മുഖങ്ങൾ ഇരുണ്ടുപോകും, മുഖങ്ങൾ വെളുക്കും എന്ന് പറയുന്നത് വളരെ ശക്തമായ പ്രയോഗമാണ്. കാരണം ഒരു മനുഷ്യന്റെ ഒരു ശരീരത്തിൽ ഏറ്റവും അഷറഫായ ബഹുമാന്യതയുള്ള ഭാഗമാണ് അവന്റെ മുഖം, വജ്ഹ്. കാരണം വജ്ഹ് എന്നതിന് പേര് വന്നത് തന്നെ അവൻ മുവാജഹത്ത് നടത്തുന്നത്, മറ്റുള്ളവരെ അഭിമുഖീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവന്റെ മുഖം കൊണ്ടാണ്, മുഖം കൊണ്ടാണ് അവൻ അഭിമുഖീകരിക്കുക. അവന്റെ വളരെ മാന്യമായൊരു സ്ഥലമാണത്. ചില മുഖങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിന്നരാകുമെന്ന് പറഞ്ഞു. അതുപോലെ മറ്റു ചില ആയത്തുകളിൽ മിൻ ഖബ്ലി അൻ നത്വിസ വുജൂഹ, അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകളെ ശക്തമായി താക്കീത് ചെയ്തിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ മുഖങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുന്നതിന് മുമ്പ്. ഈ ആയത്താണ് കഅബുൽ അഹ്ബാർ എന്ന യഹൂദിയായിരുന്ന ആൾക്ക്, അദ്ദേഹം താബിഈയാണ്, ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണമെന്ന് മുഫസ്സറുകൾ പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ആയത്ത് കേട്ട് പേടിച്ചിട്ട് അദ്ദേഹം മുഖമിങ്ങനെ തടവി, മുഖം മാഞ്ഞുപോവോ എന്നിങ്ങനെ പേടിച്ചു എന്നാണ്. മുഖം മാഞ്ഞുപോവോ എന്നതിനെ കുറിച്ച് ആലോചിച്ച് അദ്ദേഹം പേടിച്ചു എന്നാണ്. ഇപ്പൊ മുഖങ്ങൾ എന്ന് പറയുക, ആളുകൾ അവിടെ നിന്നരായിരിക്കും എന്ന് പറയുന്നതിനേക്കാളും അബുലകായ ശരി ഉള്ളിലേക്ക് തറക്കുന്ന വാക്കുകളാണ് ഉജൂ. ചില മുഖങ്ങളെന്ന് ആ ദിവസം ഹാഷ്യ ഭയപ്പാടോടെ ആയിരിക്കും. ഇമാം സാജി പറയുന്നു, എന്നിട്ട് അള്ളാഹു രണ്ടു കൂട്ടരെയും കുറിച്ച് പറയുകയാണ്. അതിലൊരു കൂട്ടരാണിങ്ങനെ ഫഖാല ഫി വസ്ഫി അഹ്ലിന്നാർ, നരകക്കാരെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഉജൂഹുൻ, അന്ന് ചില മുഖങ്ങൾ യൗമഇദിൻ, അന്ന് ഐ യൗമൽ ഖിയാമ, യൗമഇദിൻ എന്ന് പറഞ്ഞാൽ ഏതാ ദിവസം, അന്നേ ദിവസം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ, അന്ത്യദിനത്തിൽ, ഹാഷ്യ ഭയത്തോടെ ആയിരിക്കും, ഐ മിനദ്ദുൽ വൽ ഫദീഹ വൽ ഖിസി, അപമാനിക്കപ്പെട്ട മുഖങ്ങൾ, നിന്ദ നേരിട്ട മുഖങ്ങൾ. ആരുടെ മുന്നിൽ വെച്ചിട്ടാണ്? ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ മുന്നിൽ വെച്ചിട്ട്. അഊദു ബില്ലാഹ്. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത്, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹു, ആ ദിവസത്തിൽ നീ എന്നെ നിന്ദിക്കരുതേ, നീ എന്നെ അപമാനിക്കരുതേ. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിവസം, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ കൽബുമായി അള്ളാഹുവിന്റെ അടുത്ത് എത്തിയവനൊഴിക്കും. അന്നേ ദിവസത്തെ ഹിജി, അത് വളരെ അപകടകരമാണ്. ദുനിയാവിൽ തന്നെ നാലാളുകളുടെ മുന്നിൽ വെച്ച് ഒരാൾ നമ്മൾ ചീത്ത പറഞ്ഞ, നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ തന്നെ കുറച്ച് ആളുകളുടെ മുന്നിൽ വെച്ച് ഒരാൾ നമ്മളെ അത് എടുത്തു പറഞ്ഞാൽ നമുക്ക് അപമാനം തോന്നും, നമ്മൾ അപമാനിക്കപ്പെട്ടതായി തോന്നും, നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേറ്റതായി നമുക്ക് തോന്നും. ആലോചിച്ച് നോക്കൂ, പരലോകത്ത് നമ്മുടെ എല്ലാ തെറ്റുകളും അറിയുന്ന അള്ളാഹു ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കാത്ത അവസരത്തിൽ, നമ്മൾ ഭീതിതരായിരിക്കുന്ന അവസരത്തിൽ എല്ലാ ആളുകളും അവർ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവിടെ അപമാനിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദാലികഹു അൽഖിസ്യുൽ അദീം, അതുതന്നെയാണ് ഏറ്റവും വലിയ അപമാനം. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇങ്ങനെ അപമാനം കൊണ്ട് ഹാശ്യ ഖുശൂ ആയിട്ടുള്ള മുഖങ്ങളായിരിക്കും അന്ന്, അപമാനം കൊണ്ട് പേടിച്ചിട്ടുള്ള താണിട്ടുള്ള മുഖങ്ങളായിരിക്കും ചില മുഖങ്ങളെന്ന്. എന്താണ് അവരുടെ പ്രത്യേകത? ആമിലതുൻ നാസിബ, ആമിലതുൻ നാസിബ, ആമില എന്നാൽ ഒരുപാട് അധ്വാനിച്ചു, നാസിബ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു, അധ്വാനിച്ച് ക്ഷീണിച്ചിട്ടുണ്ട്, നിന്ദ്യമായിട്ടുണ്ട്. എന്താണ് ഇതിന്റെ തഫ്സീർ? ആയി നംസാദി പറയുന്നു, തായിബതുൻ ഫിൽ അദാബ്, ശിക്ഷ കൊണ്ട് തളർന്ന മുഖങ്ങൾ. തുജറു അല വുജൂഹിഹ വതഗ്സാ വുജൂഹഹുമുന്നാർ, അവരുടെ മുഖങ്ങൾ നിലത്തുകൂടി വലിച്ചരച്ചിട്ട്, അതുപോലെ നരകം ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ അവരുടെ മുഖത്തിന് നേരെയാണ് വരിക. വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ എന്ത് ചെയ്യും? മുഖം വെത്തിപ്പിടിക്കും. എന്തെങ്കിലും തീയോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ മുഖമാണ് ആളുകളെ പൊത്തിപ്പിടിക്കുക. പക്ഷേ ആ അഷറഫായ അവന്റെ മുഖം അത് കത്തിച്ചു കളയുമെന്ന്, തീ അതിനെ മൂടുമെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ തീ ആ മുഖത്ത് മൂടിയിട്ടുണ്ട്, അതുപോലെ ആ മുഖം നിലത്ത് വലിച്ചടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെന്തായി? നാസിബ. അതുകൊണ്ടത് നാസിബ ആയി. ഇതാണ് ഒരു തഫ്സീർ. ഇതാണ് ഒരു തഫ്സീർ. ആമിലത്തു നാസിബ, അധ്വാനിച്ച് തളർന്നു എന്ന് പറഞ്ഞാൽ എന്തിനാണ് അധ്വാനിക്കപ്പെട്ടത്? നിലത്ത് വലിച്ചഴക്കപ്പെട്ടു. അതുപോലെ തീ മുഖത്തേക്ക്, മുഖത്തെ തീ മൂടി. അങ്ങനെ ആ അധ്വാനം കൊണ്ട് നാസിബ തളർന്നു പോയിരിക്കുന്നു. ആ അധ്വാനം കൊണ്ട് തളർന്നു പോയിരിക്കുന്നു. ഇതാണ് ഒരു തഫ്സീർ ഈ ആയത്തിന്റെ. വയുഹ്തമൽ, അതുപോലെ വയുഹ്തമൽ ഇങ്ങനെയും ആവാം. അന്നൽ മുറാദ ബിഖൗലിഹി, ഇതുകൊണ്ടുള്ള ഉദ്ദേശം, വുജൂഹു യൗമഇദിൻ ഖാശിഅതുൻ ആമില ആമിലതുൻ നാസിബതുൻ ഫിദ്ദുന്യ ലികൗനിഹിം ഫിദ്ദുന്യ അഹ്ല ഇബാദത്തിൻ വഅമലിൻ. അതെങ്ങനെയാണ് ആയിത്തീരുക? അതായത് ദുനിയാവിൽ അവർ അഹ്ല ഇബാദത്ത്, ഇബാദത്തിന്റെയും അമലിന്റെ ഒക്കെ ആളുകളായിരുന്നു. അങ്ങനെ ക്ഷീണിച്ചതാണ്, മനസ്സിലായോ? ദുനിയാവിൽ അമലുകളും ഇബാദത്തുകളും ഒക്കെ ചെയ്തിട്ട് ക്ഷീണിച്ചത് എന്നും ആവാം ഇതിന്റെ ഉദ്ദേശം. അങ്ങനെയും ഒരു തഫ്സീർ വന്നിട്ടുണ്ട്. വലാകിന്നഹു ലമ്മ അദിമ ശർത്തുഹു വഹുവൽ ഈമാൻ. പക്ഷെ ഈ ദുനിയാവിൽ പ്രവർത്തിച്ച അധ്വാനത്തിലൊക്കെ ഒരു കാര്യം അദമായി പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്താണത്? ഈമാൻ. ഈമാനിന്റെ അതാണ് പ്രവർത്തിച്ചത്, യഥാർത്ഥ വിശ്വാസമില്ലാതെയാണ് പ്രവർത്തിച്ചത്. നസറാനികളെ പോലെ ഈ ഉമ്മത്തിൽ തന്നെ ഉള്ള യഥാർത്ഥ അഖീദ ശരിയാവാത്ത ആളുകൾ അമൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്താകും? സാറ യൗമൽ ഖിയാമത്തി ഹബാ മൻസൂറ. ഈമാൻ ഇല്ലാതെയായിരുന്നു ചെയ്തത്, അതുകൊണ്ട് അവരുടെ അമലൊക്കെ എന്തായി? ഹബാ പൊടികള്, പൊടിപടലം. മൻസൂറ പാറ്റിയ പൊടി, പാറിയ പൊടിയായിട്ടുണ്ട്. ഒന്നും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. വഹാദൽ ഇഹ്തിമാൽ, ഇമാം സഅദിയുടെ അഭിപ്രായത്തിൽ ഇതാ ഈ തഫ്സീർ. ഈ തഫ്സീർ രണ്ട് തഫ്സീറാണ് പറഞ്ഞത്. ഒന്ന് ആമിലത്തുൽ നാസിബ, അധ്വാനിച്ച് ക്ഷീണിച്ചു എന്ന് പറഞ്ഞാൽ. ഒരു തഫ്സീർ എന്താ? ശിക്ഷയിൽ അധ്വാനിക്കപ്പെട്ടു, ശിക്ഷ കൊണ്ട് തളർന്നു മുഖം നിരത്തഴിച്ച്, അതുപോലെ നരകം കൊണ്ട് മുഖം മൂടി. അങ്ങനെ നാസിബത്തായി, ആ അമലുകൊണ്ട് നാസിബത്തായി. മറ്റൊരു തഫ്സീർ എന്താണ്? ദുനിയാവിൽ ഇവർ ഒരുപാട് അമല് ചെയ്തു, ഇബാദത്തുകൾ ചെയ്തു, പക്ഷേ പ്രധാനപ്പെട്ട ഷർത്ത് ഉണ്ടായിരുന്നില്ല. എന്താത്? ഈമാൻ. അതുകൊണ്ട് പരലോകത്ത് വന്നപ്പോ ഹബാ മൻസൂറ, പാറിയ പൊടിയായി പോയി. വഹാദൽ ഇഹ്തിമാൽ വ ഇൻ കാന സഹീഹൻ മിൻ ഹൈസുൽ മഅന, അർത്ഥത്തിൽ ഈ തഫ്സീർ ശരിയാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവും, അർത്ഥം ഈ ആശയം ശരിയാണ്, പക്ഷേ ഫല യദുല്ലു അലൈഹി സിയാഖുൽ കലാം. പക്ഷെ ഈ ആയത്തിലെ സന്ദർഭത്തിന് ഈ തഫ്സീർ യോജിക്കുന്നില്ല. സന്ദർഭത്തിന് യോജിക്കുന്നത് ആദ്യം പറഞ്ഞ തഫ്സീറാണ്, അതായത് ശിക്ഷ കൊണ്ട് തളർന്നു എന്ന തഫ്സീറാണ്. ബലി സവാബുൽ മക്തൂഉ ബി, ഖണ്ഡിതമായും ശരിയായ തഫ്സീർ എന്താണ്? ഹുവൽ ഇഹ്തിമാലുൽ അവ്വൽ, ആദ്യം പറഞ്ഞ തഫ്സീറാണ്. ലിഅന്നഹു ഖയ്യദഹു ബിദ്ദർഫ്, കാരണം അള്ളാഹു ഇതിനെ ഒരു സ്ഥലത്തെ ചൂണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു സമയം ചൂണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതേതാ സമയം? ഖിയാമത്തു നാൾ. അലഅതാക ഹദീസുൽ ഗാശിയ, ആ നാളിനെ കുറിച്ച് അതിന്റെ വിവരം നിനക്ക് കിട്ടിയോ? വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലതുൻ നാസിബ. അപ്പോൾ ആ നാളിനെ കുറിച്ച് പറഞ്ഞിട്ട് അന്ന് നടക്കുന്ന സംഭവം എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോ അതിലേക്ക് യോജിച്ചത് ഏത് ആദ്യത്തെ തഫ്സീറാണ്? കാരണം രണ്ടാമത്തെ ദുനിയാവിലല്ലേ, ഇത് ഖിയാമത്തു നാളല്ല. وهو يوم القيامة. ولأن المقصود هنا بيان وصف أهل النار عموما. ما ترمى الله إبدا ഉദ്ദേശി കുന്നത് നരകക്കാരുടെ അവരുടെ കാര്യങ്ങൾ പറയാനാണ്, അവരുടെ വസ്തു അവരുടെ വിശേഷണം പറയാനാണ്. وذلك الاحتمال جزء قليل من أهل النار بالنسبة إلى أهلها. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ തഫ്സീറിൽ പറഞ്ഞ ആളുകൾ നരകക്കാരുടെ ഒരു വിഭാഗമാണ്, പക്ഷേ അത് ഒരു ഭാഗം മാത്രമാണ്. കുറെ അമലി ചെയ്ത് നരകത്തിൽ പോകേണ്ടി വരുന്ന ആളുകളുണ്ടല്ലോ, അവർ നരകത്തിലെ മുഴുവൻ ആളുകളും അങ്ങനെയാണോ? അല്ല, അത് നരകത്തിലെ ഒരു കൂട്ടർ മാത്രമാണ്. ഇവിടെ ഉദ്ദേശം, അള്ളാഹു ഇവിടെ പറഞ്ഞിട്ടുള്ള ഉദ്ദേശം, വുജൂഹും ചില മുഖങ്ങളെന്ന് ഇങ്ങനെയായിരിക്കും, ചില മുഖങ്ങളെന്ന് സന്തോഷം ഉള്ളവരായിരിക്കും എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിൽ നരകക്കാരെയും മൊത്തത്തിൽ സ്വർഗക്കാരെയും പറ്റി പറയുന്ന ശൈലിയാണത്. അപ്പോ നരകത്തിലെ കുറച്ചാളുകൾ മാത്രം പറയുന്നത് അങ്ങനെയും ശരിയാകുകയില്ല. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ആദ്യം പറഞ്ഞ തഫ്സീറാണ് കൂടുതൽ യോജിച്ചിട്ടുള്ളത്, കൂടുതൽ ശരിയായിട്ടുള്ളത്. മൂടുന്ന ആ കാര്യം, മൂടുന്ന ആ സന്ദർഭത്തിൽ, മൂടുന്ന കാര്യം എന്താണോ അത് മൂടുന്ന സന്ദർഭത്തിലെ ജനങ്ങളുടെ ഹാലാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, ജനങ്ങളുടെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാളിലെ അവരുടെ അമലുകളെ കുറിച്ച് പറയേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല. അപ്പൊ ഇമാം സഅദി പറഞ്ഞതിന്റെ ചുരുക്കം, അമലത്തുൻ നാസിബ എന്ന ആയത്തിന്റെ തഫ്സീർ എന്താണ്? അവർ പണിയെടുത്തിട്ടുണ്ട്, അവരെ കൊണ്ട് അവരെ അമൽ ചെയ്തിട്ടുണ്ട്. എന്താ അവരുടെ അമൽ? വലിച്ചേർക്കപ്പെട്ടു, അവരുടെ മുഖം അതിലേക്ക് തീ മൂടി, അതുകൊണ്ട് നാസിബ, അവർ തളർന്നിരിക്കുന്നു, അതിന്റെ ക്ഷീണം അവർക്കുണ്ട് എന്നതാണ് ഇവിടെ ശരിയായ തഫ്സീർ എന്ന് ഇമാം സഅദി റഹിമഹുള്ള പറയുന്നു. തസ്ല നാറൻ ഹാമിയ, തസ്ല എന്ന് പറഞ്ഞാൽ എരിയുക, നരകത്തിൽ കടന്ന് ആ തീയിൽ കത്തുക എന്നതാണ് ഇതിന്റെ അർത്ഥം. അല്ലാഹു പറഞ്ഞില്ലേ, വമൻ യുഷാഖിഖ് റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവനെ ജഹന്നമിലിട്ട് നാം കരിച്ചു കളയും. റസൂലിന്റെ മാർഗത്തിൽ നിന്ന് നബിയോട് എതിർ പ്രവർത്തിച്ചവനെ, സഹാബത്തിന്റെ മുഅ്മിനുകളുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചവനെ നാം തിരിഞ്ഞെടുത്തേക്ക് തിരിച്ചു കളയും, അവനെ ജഹന്നമിലിട്ട് നാം കരിച്ചു കളയും. വനുസ്ലിഹി ജഹന്നം, ഇവിടെ എന്താണ് പറഞ്ഞത്? തസ്ല കിടന്നേരിയും. അവിടെ മുഅന്നസാക്കി പറയാനുള്ള കാരണം എന്താ? സ്ത്രീലിംഗമാക്കി പറയാനുള്ള കാരണം വുജൂഹിനെ കുറിച്ചാണ് പറയുന്നത്. വുജൂഹ് ബഹുവചനമാണ്, ബഹുവചനങ്ങളെ മുഅന്നസായിട്ടാണ് പരിഗണിക്കുക, ബഹുവചനങ്ങളെ മുഅന്നസായിട്ടാണ്, സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുക. ആ മുഖങ്ങൾ അതാ കിടന്നെരിയും. നാറൻ നരകത്തിൽ എങ്ങനത്തെ നരകമാണ്? ഹാമിയ ഐ ശദീദൻ ഹർറുഹ തുഹീതു ബിഹിം മിൻ കുല്ലി മകാൻ, അതിന്റെ തീ അതികടുത്ത ചൂടുള്ള തീയാണ്. തുഹീതു ബിഹിം മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗത്തു നിന്നും അവരുടെ നേരെ വരുന്ന തീയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, നാറുകും ഹാദാ ജുസ്ഉം മിൻ സബഈന മിൻ നാരി ജഹന്നം, നിങ്ങളുടെ ഈ തീയുണ്ടല്ലോ, ഈ ദുനിയാവിൽ നിങ്ങൾ കത്തിക്കുന്ന ഈ തീ, അത് നരകത്തിലെ തീയിന്റെ 70 ഒരു ഭാഗം മാത്രമാണ്. ഇതിനേക്കാളും 70 ചൂടുണ്ട് നരകത്തിലെ തീക്ക്. ഓരോ ജുസുവും ഓരോ ഇരട്ടിയും കൂടുന്നതിന് അത്ര തന്നെ ചൂട് കൂടിയിട്ടുണ്ട്. ഓരോ ജുസുവും ഇരട്ടിയാകുന്നത് എങ്ങനെയാണ്? അത്രയും ചൂട് ഇരട്ടിച്ചിട്ടാണ്. സഹാബത്ത് പറഞ്ഞു, നബിയെ ഇത് തന്നെ ധാരാളമാണല്ലോ. കാരണം ദുനിയാവിൽ തീ തന്നെ നമുക്കറിയാം, കുറച്ച് ഒന്ന് വിശാലമായി കത്തിച്ചാൽ, കുറച്ചധികം പുല്ലോ അല്ലെങ്കിൽ എന്താണ് കത്തിക്കാൻ ഉപയോഗിക്കണം, എന്തെങ്കിലും കുറച്ചധികം കത്തിച്ചൊന്ന് ആളിയാൽ അടുത്തേക്ക് കൂടി പോകാൻ കഴിയില്ല, അതിന്റെ അടുത്തേക്ക് കൂടി പോകാൻ നമുക്ക് സാധിക്കുകയില്ല. ഇതാണ് നരകത്തിലെ ഈ ദുനിയാവിലെ തീയിന്റെ ചൂടിന്റെ കഥ. നമുക്ക് എല്ലാവർക്കും അറിയാം, ചൂട് കൂടിയാൽ, വേനൽക്കാലത്ത് ചൂട് കൂടിയാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നരകത്തിന് അള്ളാഹു വർഷത്തിൽ 2 അതിന് ഒന്ന് ശ്വാസം വിടാൻ അള്ളാഹു അനുവദിച്ചു എന്നാണ്. അതിനൊരു നഫസ് നിറ ഒന്ന് ശ്വാസം വിടാൻ അള്ളാഹു അനുവദിച്ചു. നരകം അള്ളാഹുവിനോട് പരാതി പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകം അള്ളാഹുവിനോട് പരാതി പറഞ്ഞു, അള്ളാഹുവേ എന്റെ ചില ഭാഗങ്ങൾ ചില ഭാഗത്തെ തിന്നു തീർക്കുന്നു, നരകം തന്നെ നരകത്തെ തിന്നു തീർക്കുന്നു, അതുകൊണ്ട് എനിക്കൊന്ന് ഒരു നഫസിന് അവസരം തരണം, ഒരു നിശ്വാസം പുറത്തേക്ക് വിടാൻ അവസരം തരണം. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല 2 അവസരം കൊടുത്തു. ഒന്ന് വേനൽക്കാലത്താണ്, മറ്റൊന്ന് തണുപ്പ് കാലത്താണ്. വേനൽക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും ചൂട് തോന്നുന്നത് ഏത് സമയത്താണ്? നരകത്തിന്റെ അനഫസ് അത് പുറത്തേക്ക് വരുമ്പോഴാണ്. അതുപോലെ തണുപ്പ് കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും തണുപ്പ് തോന്നുന്നത് ഏത് സമയത്താണ്? നരകത്തിൽ അങ്ങനെയും ഉണ്ട് ശിക്ഷ, കൊടും ചൂടും കൊടും തണുപ്പും, കൊടും ചൂടും കൊടും തണുപ്പും, അതും നരകത്തിലെ ശിക്ഷയാണ്. കൊടും തണുപ്പ്, ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, അതിന്റെ ഒരു ഭാഗമാണ്, ഒരു ഒരു പുറത്തേക്കൂട്ട ചെറിയൊരു ഭാഗമാണ് തണുത്ത കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും തണുപ്പ് തോന്നുന്ന സന്ദർഭം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. മറ്റെന്ത് കാരണം ആരതിന് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. നരകത്തിന്റെ ചൂട്, എന്നിട്ട് നോക്കൂ സഹോദരങ്ങളെ, ഒരല്പം ചൂട് കൂടിയാൽ നമുക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല, നമുക്ക് സഹിക്കാൻ കഴിയുകയില്ല. തണുപ്പും അങ്ങനെ തന്നെ, അത് അങ്ങേയറ്റം എത്തിയാൽ നമുക്ക് സഹിക്കാൻ, തീ നമുക്ക് സഹിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ എന്തായിരിക്കും നരകത്തിലെ അവസ്ഥ? ഒരു മാലിന്യത്തിന്റെ ഒരു സ്ഥലത്ത് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കുറെ ആളുകളുണ്ടെങ്കിൽ നമ്മൾ തിങ്ങി നെരുങ്ങി ചിലപ്പോൾ ടോയ്ലറ്റിനടുത്തായിരിക്കും നമ്മൾ കുടുങ്ങിപ്പോവുക. അവിടെ കുറെ ആളുകൾ വന്ന് വെള്ളമൊന്നും നിൽക്കാത്ത പോയതാണെങ്കിൽ അവിടുത്തെ യാത്ര എത്ര ദുസ്സഹമായിരിക്കും ആലോചിച്ച് നോക്കുക. അങ്ങോട്ട് പോകാൻ കഴിയില്ല, ഇങ്ങോട്ട് പോകാൻ കഴിയില്ല, ഇപ്പുറത്തുള്ള എന്താണ് ഈ ദുർഗന്ധം ഭവിക്കുന്ന ടോയ്ലറ്റാണ്. നരകത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഹദീസുകൾ പറഞ്ഞിരിക്കുന്നു. ദുർഗന്ധമാണ് അവിടെ, ദുർഗന്ധമാണ്, സഹിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ ശിക്ഷ എങ്ങനെയൊക്കെ ഉണ്ടോ, എങ്ങനെ നമുക്ക് ഉപദ്രവകരമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അവിടെ ഉണ്ട്. അതിന്റെയൊക്കെ ഏറ്റവും ഏറ്റവും കടുത്ത രൂപത്തിൽ. അതുകൊണ്ട് അങ്ങേയറ്റം നമ്മൾ പേടിക്കണം, അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ടേയിരിക്കണം, നരകത്തിൽ നിന്ന് കാക്കാൻ രക്ഷ തേടിക്കൊണ്ടേയിരിക്കണം. നബിമാരുടെ മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ട്. നബിയുടെ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആകളിൽ ഒന്നാണ് അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ, നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് അതിന്റെ അവസാനത്തിലുണ്ട്. നബിമാരുടെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ഇസ്തിആദത്ത് തേടിയിരുന്നു നരകത്തിൽ നിന്ന്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അതിൽ നിന്ന് കാക്കാൻ അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കണം. ഹാമിയ, അതായത് ശദീദൻ ഹർറുഹ, അതിന്റെ ചൂട്, ആ തീന്റെ ചൂട് അതികഠിനമായ ചൂടാണ്. തുഹയ്യത്തു ബിഹിം മിൻ കുല്ലി മക്ക, എല്ലാ ഭാഗത്തു നിന്നും അത് അവരുടെ അടുത്തേക്ക് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുനാഫിക്കുകളായ ആളുകൾ അവരോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പോകാൻ പറഞ്ഞപ്പോൾ ചില ആളുകൾ പറഞ്ഞു എന്താണ്, ലാ തംഫിറു ഫിൽ ഹർ, ഈ ചൂടിന് നിങ്ങൾ പോകല്ലേ, ചൂടിന് എങ്ങനെ പോകാനാണ് എന്ന് പറഞ്ഞു. അള്ളാഹു അവരോട് മറുപടി പറയാൻ പറഞ്ഞു, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹറ, നരകത്തിലെത്തി അതിന് അതാണ് ഏറ്റവും ചൂടുള്ളത് എന്ന് മറുപടി പറയാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അതുകൊണ്ട് ദുനിയാവിലെ ആസ്വാദനങ്ങൾ അതൊക്കെ വളരെ നിസ്സാരമാണ്, എത്ര ആസ്വദിച്ചാലും അതിന് പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് അത് പോവുകയില്ല. എത്ര വലുതായാലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പോലെ, എന്താണ് ദുനിയാവിന്റെ കഥ? ദുനിയാവിന്റെ കഥ വളരെ നിസ്സാരമാണ്. എത്ര നല്ല ഭക്ഷണം നമുക്ക് കിട്ടിയാലും കുറച്ചു മാത്രമേ അത് ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു പരിധി വിട്ടാലോ അതിന് രുചി ഉണ്ടാവുകയില്ല. ദുനിയാവിലെ എന്ത് ആസ്വാദനങ്ങളും അങ്ങനെ തന്നെയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെ കാണാം, ദുനിയാവിന്റെ കാര്യം അത് വളരെ നിസാരമാണ്. വഅമ്മ ദുനിയ ഫഅംറുഹ ഹഖീർ, ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വഅമ്മ ദുനിയ ഫഅംറുഹ ഹഖീർ, ദുനിയാവിന്റെ കാര്യം അത് വളരെ ഹഖീറാണ്, വില കുറഞ്ഞതാണ്. കബീറുഹ സഗീർ, അതിന്റെ വലുത് തന്നെ ചെറുതാണ്, അതിലെ വലുത് തന്നെ ചെറുതാണ്. വഗായത്തു അംരിഹ യഊദു ഇല റിയാസതി വൽ മാൽ, ദുനിയാവിൽ കൂടിപ്പോയാൽ അതിൽ അറ്റം വരെ പോയാൽ അടുത്തേക്ക് പോകും. ഒന്നില റിയാസ്, ദുനിയാവിൽ വലിയ റയീസാവും, വലിയ പദവിയാവും, സ്ഥാനങ്ങൾ കിട്ടും ചിലപ്പോ. വൽ മാൽ, അല്ലെങ്കിൽ എന്താകും, വലിയ പണക്കാരനാകും. വഗായത്തു ദി റിയാസ, ഒരാൾ അധികാരത്തിൽ അങ്ങേയറ്റം പോയാൽ എന്താണ് സംഭവിക്കുക? അയ്യക്കൂനൊക്കെ ഫിറാവൻ, ആരെപ്പോലെ ആകാൻ സാധ്യതയുണ്ട്? ഫിറാവനെ പോലെ. അല്ലദീ അഖറഖഹുല്ലാഹു ഫിൽ യമ്മി ഇൻതിഖാമം മിൻഹു, അവൻ അല്ലാഹു അവനോട് പ്രതികാര നടപടി എടുത്തു, അല്ലാഹു അവനെ മുക്കിക്കളഞ്ഞു. അതാണ് ഫിറാവിന്റെ കഥ. വഖായത്തു ദിൽ മാൽ, ഇനി ഒരാൾ പൈസയിൽ അങ്ങേയറ്റം പോയാലോ, ആ യക്കൂനൊക്കെ കാറൂൻ, കാറൂനെ പോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ച അവനെന്താ പറ്റിയത്? അല്ലദി ഖസഫ അല്ലാഹു ബിഹിൽ അർദ്, ഭൂമിയിൽ അല്ലാഹു അവനെ ആഴ്ത്തിക്കളഞ്ഞു, അവനെയും അവന്റെ കൊട്ടാരങ്ങളെയെല്ലാം. فهو يتجلجل فيها الى يوم القيامه. മാത്രമല്ല ഹദീസിൽ വന്നിട്ടുണ്ട് അവൻ ഖിയാമത്ത് നാൾ വരെ ആണ്ട് 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 പോയിക്കൊണ്ടിരിക്കുന്ന ഭൂമിയടിയിലേക്ക്. لما اذى نبي الله موسى, موسى عليه الصلاه والسلام അവൻ ദ്രോഹിച്ചത് കാരണത്താൽ, അവന്റെ കിബർ കാരണത്താൽ. ഇതാണ് ദുനിയാവിന്റെ കഥ. ദുനിയാവ് വളരെ നിസാരമാണ്, അതിൽ വലുത് തന്നെ ചെറുതാണ്. ദുനിയാവിൽ കിട്ടുന്നത് അധികാരവും പണവുമാണ്. അധികാരം കൂടിയാ ചിലപ്പോ ഫിറോനെ പോലെ, പണം കൂടിയാ ചിലപ്പോ കാർബോനെ പോലെ. ഇതാണ് ദുനിയാവിന്റെ കാര്യം. ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ദുനിയാവിന്റെ ഒരു വഞ്ചനയുടെ വിഭവം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ നമുക്ക് പല കാര്യങ്ങളും ഹലാലാക്കിയിരിക്കുന്നു, പല കാര്യങ്ങളും അല്ലാഹു നമുക്ക് ആസ്വാദനമായി തന്നിരിക്കുന്നു പല കാര്യങ്ങളും. പക്ഷെ അത് നമ്മളെ വഞ്ചിച്ചു കളഞ്ഞുകൂടാ. ഖിയാമത്ത് നാളിൽ നിന്ന് നമ്മളെ വഞ്ചിച്ചു കളഞ്ഞു, ദീനിൽ നിന്ന് വഞ്ചിച്ചു കളഞ്ഞുകൂടാ. يا ايها الناس ان وعد الله حق فلا تغرنكم الحياه الدنيا ولا يغرنكم بالله الغرور. سوره فاطر الى الله പറഞ്ഞു, ജനങ്ങളെ, ഇന്ന വഅദ അല്ലാഹി ഹഖ്ൻ, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അല്ലാഹു കളവ് പറഞ്ഞിട്ടില്ല, സത്യമാണ്. അല്ലാഹു എന്തൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതൊക്കെ സത്യമാണ്. فلا تغرنكم الحياه الدنيا, അതുകൊണ്ട് ദുനിയാവ് നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ, നിങ്ങളെ പറ്റിച്ചു കളയാതിരിക്കട്ടെ. വല യഗുറന്നക്കും ബില്ലാഹിൽ ഗറൂർ, അല്ലാഹുവിന്റെ കാര്യത്തിൽ പരമവഞ്ചകനായ ശൈത്താൻ, ആ ശൈത്താനും നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നരകത്തെ കുറിച്ച് ഓർക്കുക, മരണത്തെ കുറിച്ച് ഓർക്കുക, അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുക, ഇതൊക്കെ നമ്മളെ നന്നാക്കാൻ സഹായിക്കും. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, തുസ്ഖാ മിൻ ഐനിൻ ആനിയ. സഖാ യസ്തി എന്നൊക്കെ പറഞ്ഞാൽ വെള്ളം കൊടുത്തു എന്നാണ് എന്റെ അർത്ഥം. സഖാ എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുത്തു, ഇസ്തഖാ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചു. അതിന് മജ്ഹൂലായ രൂപത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സൂഖിയ ഇസ്ഖാ, ഇവിടെ മുഅന്നസ് ആയതുകൊണ്ട്, സ്ത്രീലിംഗമായതുകൊണ്ട് തുസ്ക കുടിക്കപ്പെടും, കുടിപ്പിക്കപ്പെടും. ആ മുഖങ്ങളുടെ ആളുകൾ കുടിപ്പിക്കപ്പെടും. മിൻ ഐനിൻ, ഒരു ഐനിൽ നിന്ന്. ഒരു ഐൻ, ഐനിന് പല അർത്ഥമുണ്ട് അറബിയിൽ നമുക്ക് അറിയാം. കണ്ണിന് ഐൻ എന്ന് പറയും. അതുപോലെ മറ്റൊരർത്ഥാണ് ഈ ചില ഭരണാധികാരികളൊക്കെ ചാരന്മാരെ വെക്കുമല്ലോ ശത്രു രാജ്യത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞു വരാൻ വേണ്ടി. അങ്ങനെയുള്ള ആളുകളെ ഐൻ എന്ന് പറയും. കാരണം ഇവരുടെ കണ്ണാണത്, അവിടെ വെച്ചൊരു കണ്ണാണ്. അവിടെ ഒരു കണ്ണുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്നതുപോലെ അവിടെ നോക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയാണ്. അതുകൊണ്ട് ഈ ചാരന്മാരെ, സ്പൈ ആയിട്ടുള്ള ആളുകൾ എന്തു പറയാം, ഐൻ എന്ന് അറബിയിൽ പറയും. അതുപോലെ ഐനിന്റെ മറ്റൊരർത്ഥാണ് അരുവി, നദി, വെള്ളം, ഒലിച്ചു വരുന്ന വെള്ളം. ഫജ്ജർനൽഉയൂൻ, ഖുർആൻ അല്ലാഹു പറഞ്ഞു നമ്മൾ അരുവി ഒഴുക്കിയിരിക്കുന്നു, അരുവികൾ ഒഴുക്കിയിരിക്കുന്നു. അപ്പൊ ഐൻ എന്ന വാക്കിന് അങ്ങനെയും അർത്ഥമുണ്ട്. വെള്ളം ഒലിച്ചു വരുന്ന അങ്ങനെയുള്ള നദികൾക്ക്, ചാലുകൾക്കൊക്കെ ഐൻ എന്ന് പറയും. ഒരു ഐനിൽ നിന്ന്, ഒരു ഒരു ജലാശയത്തിൽ നിന്നാണ് അവർ കുടിപ്പിക്കപ്പെടുക. ആനിയ, ആനിയ, ആ വാക്കിന്റെ അർത്ഥം തന്നെ കുറച്ച് പിന്നിലേക്ക് വെച്ചത് എന്നാണ്. അങ്ങേ അറ്റം പോയത് എന്ന് പറഞ്ഞാൽ ചൂടിന്റെ അങ്ങേ അറ്റത്തെത്തിയത്, അതിന്റെ അപ്പുറത്തില്ല എന്നതുപോലെ. ഐ ഹാറത്തുൻ ശദീദത്തുൽ ഹറാറ എന്നാണ് ഇമാം സഅദി അതിനർത്ഥം കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഐനിൽ നിന്ന്, അങ്ങനെയുള്ള വെള്ളത്തിൽ നിന്ന് അവർ കുടിപ്പിക്കപ്പെടും. ഏതുപോലെ സൂറത്തു അൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞതുപോലെ, വയസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്വിൽ വുജൂഹ് ബിസ ശറാബു വസാഅത് മുർതഫഖ. വയസ്തഗീസു, അവർ തഗീസിന് ആവശ്യപ്പെട്ടാൽ, അഥവാ വെള്ളത്തിന് ആവശ്യപ്പെട്ടാൽ. ഇസ്തഗാസ എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് സഹായം ആവശ്യപ്പെടുക, ഗൗസിന് ആവശ്യപ്പെടുക. ഗൗസ് എന്നാൽ സഹായം, ഗൈസ് എന്നാൽ വെള്ളം, മഴ എന്നൊക്കെ ഗൈസ് എന്ന് പറയും. ഇപ്പൊ രണ്ടിനാവശ്യപ്പെടുന്നതിന് എന്താ പറയും, ഇസ്തിഗാസ, ഇസ്തഗാസ എന്ന് പറയും. ഇസ്തഗാസ പറഞ്ഞാൽ അതിന് തേടി, ഇസ്തിഗാസ എന്നാൽ ആ പ്രവൃത്തി. അത് അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. ഇസ്തിഗാസ ദുആ വേറെ, ഇസ്തിഗാസ വേറെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ മുസ്ലിയാക്കന്മാരെ ജനങ്ങളെ ശിർക്കിലേക്ക് കൊണ്ടുപോകുന്നതും ശിർക്കിൽ തളച്ചിടാൻ ശ്രമിക്കുന്നതും. രണ്ടും ഒന്നാണ്, ദുആ ഇസ്തിഗാസ രണ്ടും ഒന്നാണ്, വ്യത്യാസമല്ല. സാധാരണ ജനങ്ങളോട് അവർക്ക് കഴിയുന്ന വിഷയത്തിൽ മുമ്പിലുള്ള ആളോട് ചോദിക്കുന്നത് ഒരിക്കലും ദുആ അല്ല എന്ന് ബുദ്ധിയുള്ള ആർക്കും ചിന്തിച്ച മനസ്സിലോ? അതിന് സാമാന്യ ബുദ്ധി മതി. ഇത് സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന വർത്തമാനം. അതൊക്കെ മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന സംസാരമാണ്. എന്ത് ദുആ വേറെ, ഇസ്തിഗാസ വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കാന്നുള്ള സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവും. രണ്ടും തന്നെ മൊയ്തി ശേഖേ രക്ഷിക്കണേ എന്നത് ദുആ. എന്നാ ഇതേ കാര്യം ഇസ്തിഗാസയാക്കി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ തന്നെ മൊയ്തി ശേഖേ രക്ഷിക്കണേ. എന്നാൽ ഇതിന് വേറെ അതിന് വേറെ ഉണ്ടോ? രണ്ടും തന്നെ, പേര് മാത്രം മാറ്റിയിട്ട് ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. വയസ്തഗീസു, അവർ നരകത്തിൽ വെള്ളത്തിന് ആവശ്യപ്പെട്ടാൽ, യുഗാസു, അവർക്ക് വെള്ളം നൽകപ്പെടും. അവർക്ക് നൽകപ്പെടും ബിമാഇൻ, എങ്ങനത്തെ വെള്ളമാണ്? കൽമുഹിൽ, മുഹിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ. അതിന് തഫ്സീറിൽ പല വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, അതിന്റെ നിറം കറുപ്പാണ്. രണ്ട്, ലോഹം ഉരുക്കിയാൽ എങ്ങനെ ഉണ്ടാവും ആ വെള്ളം? അതുപോലെ. മൂന്ന്, അങ്ങേറ്റ ദുർഗന്ധം. യശ്വിൽ വുജൂ, അവരുടെ മുഖങ്ങൾ കരിച്ചു കളയും എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീറിൽ മുൻഗാമികൾ പറഞ്ഞു കുടിക്കണ്ട, കുടിക്കാൻ വേണ്ടി മുഖത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ മുഖത്തിന്റെ തൊലി ഉരിഞ്ഞ് താഴേക്ക് വീണ അതിന്റെ ചൂടുകൊണ്ട്. നഊദു ബില്ലാഹി മിൻ. ഇതാണ് ഇങ്ങനത്തെ വെള്ളം, യശ്വിൽ വുജൂ, മുഖത്തെ കരിച്ചു കളയും. ഫഹാദാ ശറാബു, ഇതാകുന്നു അവരുടെ വെള്ളം. അത് അതിനെ കുറിച്ച് തന്നെയാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, ആനിയായ ഒരു ജലാശയത്തിൽ നിന്ന് അവർ കുടിപ്പിക്കപ്പെടും. നഊദു ബില്ലാഹി മിനന്നാർ വനസ്അലുഹു അൻ യുദ്ഖിലനാ വഇയാകും ജന്നാതിൽ ഫിർദൗസ്. അല്ലാഹു തആല ആലം. സല്ലല്ലാഹു വസല്ലമ വബാരക അല അബ്ദിഹി വറസൂലിഹ് نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.